ശ്രീമതി റജീന അഹമ്മദ്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ജീനുകളെക്കുറിച്ചും ജനറ്റിക്സിനെ കുറിച്ചുമുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ലോണിങ്ങിലൂടെ മനുഷ്യകോശങ്ങൾ നിർമ്മിച്ചു എന്ന അടുത്ത കാലത്ത് വന്ന വാർത്തയാണ്. ഈ വാർത്ത വായിച്ചു എന്നല്ലാതെ സാധാരണക്കാർക്ക് പലർക്കും എന്താണ് ഇതെന്ന് മനസ്സിലായിട്ടില്ല. അതിനൊന്ന് ലളിതമായി വിശദീകരിക്കാൻ കഴിയുമോ?
ആദ്യമായി ഒരു കാര്യം പറഞ്ഞോട്ടെ രീജു, ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് CSIRO വക്താവായിട്ടല്ല, മറിച്ച് ഒരു സയന്റിസ്റ്റ് എന്ന രീതിയിൽ ഹ്യൂമൻ ക്ലോണിങ്ങിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇന്നിവിടെ പറയുന്നത്. ഒരു കോശത്തിന്റെയോ ഒരു അവയവത്തിന്റെയോ ഒരു ജന്തുവിന്റെയോ മുഴുവൻ തന്നെയോ ജനറ്റിക്കലി ഐഡന്റിക്കൽ അഥവാ ജനിതക സമാനതയുള്ള ഒരു കോപ്പി ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് ക്ലോണിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ക്ലോൺ ചെയ്യുന്ന ഒരു സെല്ലിനെ ഒരു പൂർണ്ണമായ ഒരു ജന്തുവായി വളരാൻ അനുവദിക്കുമ്പോൾ അതിനെ റീപ്രൊഡക്റ്റീവ് ക്ലോണിങ് എന്നും, മറിച്ച് വളർച്ചയുടെ ആദ്യ ദശയിൽ തന്നെ ക്ലോൺഡ് സെൽസിൽ നിന്നുള്ള മൂലകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് വേർതിരിച്ചെടുത്ത് വിവിധ രീതിയിൽ രോഗചികിത്സയ്ക്കായി ഉപയോഗിക്കുമ്പോൾ അതിനെ തെറാപ്യൂട്ടിക് ക്ലോണിങ് എന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ക്ലോണിങ്ങിന്റെ പ്രാഥമിക പ്രൊസീജിയർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് നീക്കം ചെയ്ത ഒരു അണ്ഡം അഥവാ എഗ് സെല്ലിലേക്ക് ക്ലോൺ ചെയ്യപ്പെടേണ്ട ഒരു ജന്തുകോശത്തിന്റെ ന്യൂക്ലിയസ് മാറ്റുക എന്നുള്ളതാണ്. ഈ പ്രൊസീജിയറിനെ സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നു. ഏതാണ്ട് ഇതേ രീതി ഉപയോഗിച്ചാണ് ഇപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യന്റെ ത്വക്ക് കോശങ്ങൾ അഥവാ സ്കിൻ അഡൽറ്റ് ടിഷ്യൂസിൽ നിന്ന് പലവിധ കോശങ്ങളായി രൂപാന്തരം പ്രാപിക്കുവാൻ കഴിവുള്ള എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തം മനുഷ്യ രോഗ ചികിത്സാ രംഗത്ത് വളരെയധികം എക്സൈറ്റ്മെന്റ് ഉളവാക്കിയിരിക്കുകയാണ്.
അപ്പൊ ശരീരത്തിലെ ഏത് അവയവമായി വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണോ ഇത് സൂചിപ്പിക്കുന്നത്?
അതെ, ഇത്തരം സ്റ്റെം സെല്ലുകളുടെ ഒരു സ്വഭാവ സവിശേഷത പ്ലൂറിപൊട്ടൻസി എന്ന് പറയും. അതായത് ശരീരത്തിന്റെ ഏത് അവയവമായി മാറാനുള്ള ഒരു കഴിവുള്ള ഒരു തരം സെൽസ് ആണ് ഈ എംബ്രിയോണിക് സ്റ്റെം സെൽസ്.
അത്തരം മറ്റ് അവയവങ്ങളാക്കി മാറ്റിയെടുക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ പരീക്ഷണങ്ങൾ എത്തിയിട്ടുണ്ടോ? അത് ഇനിയും കൂടുതൽ കാലങ്ങൾ മുന്നോട്ട് പോകേണ്ടി വരുമോ അതിലേക്ക്?
അത് ഇനിയും പ്രാഥമിക പരീക്ഷണമൊക്കെ നടത്തി അത് നമുക്ക് ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇനി വളരെയധികം ഇതിൽ പല തടസ്സങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെ പല രീതിയിൽ നേരിടേണ്ടിയിരിക്കുന്നു.
ഇത് ചികിത്സയെ എങ്ങനെയാണ് ചികിത്സയെ സഹായിക്കുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ ചികിത്സയെ സഹായിക്കുന്നത്?
ഡിജു, ഞാൻ ആദ്യം തെറാപ്യൂട്ടിക് ക്ലോണിങ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡിജുവിന്റെ ഈ ചോദ്യം അത് തെറാപ്യൂട്ടിക് ക്ലോണിങ്ങിന്റെ പറ്റിയുള്ളതാണ്. അപ്പൊ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ സ്റ്റെം സെല്ലുകളുടെ, പ്രത്യേകിച്ച് എംബ്രിയോണിക് സ്റ്റെം സെല്ലുകളുടെ സവിശേഷതയാണ് പ്ലൂറിപൊട്ടൻസി അഥവാ വിവിധ തരം കോശങ്ങളായി മാറാനുള്ള കഴിവ്. കോശ സംബന്ധമായ അല്ലെങ്കിൽ സെൽ ബേസ്ഡ് തെറാപ്പീസിൽ സ്റ്റെം സെല്ലുകളുടെ സാധ്യത വളരെ വലുതാണ്. അതായത് പരീക്ഷണശാലയിൽ മൂലകോശങ്ങളിൽ നിന്ന് വളർത്തിയെടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് രോഗികളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വഴി രോഗം സുഖപ്പെടാനുള്ള സാധ്യത കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചികിത്സിക്കാവുന്ന ചില രോഗങ്ങളാണ് ഹൃദ്രോഗങ്ങൾ, നട്ടെല്ല് ക്ഷതങ്ങൾ, ഡയബറ്റീസ്, പാർക്കിൻസൺസ് ഡിസീസ് എന്നിവ. മറ്റൊരു ഉദാഹരണമാണ് ബോൺ മാരയിൽ നിന്നെടുക്കുന്ന മൂലകോശങ്ങൾ അഥവാ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ്, രക്താർബുദം അഥവാ നമ്മൾ ലുക്കീമിയ എന്ന് പറയുന്ന രോഗം. ഇത്തരം രോഗികളിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് രോഗശമനത്തിന് വഴിതെളിക്കാവുന്നതാണ്. സ്റ്റെം സെൽ ഗവേഷണത്തിന്റെ മറ്റൊരു ഉപയോഗം മനുഷ്യന്റെ വിവിധ ദശയിലുള്ള വളർച്ചയുടെ, പ്രത്യേകിച്ച് ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജിന്റെ പഠനത്തിന് ഉപകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് പല ജനിതക വൈകല്യങ്ങളുടെയും മൂലകാരണങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും അതുവഴി ജീൻ തെറാപ്പി മാർഗങ്ങൾ രോഗശമനത്തിനായി നിർണ്ണയിക്കാൻ സാധ്യമാവുകയും ചെയ്യുന്നു. സ്റ്റെം സെല്ലുകളുടെ പ്ലൂറിപൊട്ടൻസി എന്ന സവിശേഷത മൂലം ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിലും സ്റ്റെം സെൽ തെറാപ്പി പ്രയോജനപ്പെടുന്നതാണ്. മാത്രമല്ല രോഗിക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റെം സെൽസ് ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റും വിധം ഇത്തരം രോഗികളിൽ ഓർഗൻ റിജക്ഷൻ ഉള്ള സാധ്യത കുറവാണ്.
മുമ്പ് പലപ്പോഴും മറ്റു പല ജീവികളിലും കുരങ്ങന്മാരിലും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റെം സെൽ സൃഷ്ടിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ തുടർന്ന് അവയവകോശങ്ങളാക്കി മാറ്റാനും മറ്റും ശാസ്ത്രജ്ഞർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം അവയ്ക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഓർഗൻ ട്രാൻസ്പ്ലാന്റുകളിലേക്ക് വെളിച്ചം വീശുന്ന പല ഗവേഷണങ്ങളും മൃഗങ്ങളിൽ വിജയകരമായി നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പാൻക്രിയാസ്, കിഡ്നി എന്നീ ശരീര അവയവങ്ങൾ എലികളിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരിൽ പ്രയോജനപ്പെടുത്താനാവുമോ എന്നറിയാൻ എലികളേക്കാൾ ഉത്തമം ആന്തരിക അവയവങ്ങൾ മനുഷ്യരോട് കൂടുതൽ സമാനതയുള്ള പന്നി അതുപോലുള്ള വലിയ മൃഗങ്ങളിൽ നടത്തുന്ന പരീക്ഷണങ്ങളാവും. പന്നിയിൽ സ്റ്റെം സെൽ ഉപയോഗിച്ച് പാൻക്രിയാസ് വളർത്തിയെടുത്തത് ഈയിടെ പ്രസിദ്ധീകരിച്ചു കണ്ടു. ഇത്തരത്തിൽ മൃഗങ്ങളിൽ വളർത്തിയെടുക്കുന്ന അവയവങ്ങൾ തികച്ചും ഡോണർ സ്റ്റെം സെൽസിന്റെ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് മനുഷ്യരിൽ നിന്നുള്ള സ്റ്റെം സെൽസ് ആണ് ഡോണറായി ഉപയോഗിക്കുന്നതെങ്കിൽ ഈ മൃഗങ്ങളിൽ വളർത്തിയെടുക്കുന്ന ഓർഗൻസ് മനുഷ്യർക്ക് യോജിച്ചതായിരിക്കും. സോ ഓർഗൻ ട്രാൻസ്പ്ലാന്റുകൾക്ക് ഓർഗന് വിരളത അനുഭവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വളരെ വിലപ്പെട്ടതാണ്.
ഞാൻ അതിലൊരു സംശയം ചോദിക്കുന്നത്, ഈ ഒരു സ്റ്റെം സെൽ ഉണ്ടെങ്കിൽ അത് ഓർഗനാക്കി വളർത്തിയെടുക്കുന്നത് പരീക്ഷണശാലയിലായിരിക്കുമോ, എങ്ങനെയായിരിക്കും അത് സാധാരണ?
അത് അതിപ്പോ പല പല രീതികളുണ്ട്. പരീക്ഷണശാലയിൽ, അതായത് ഇൻവിട്രോ മാർഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. പക്ഷെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് മൃഗങ്ങളിൽ, അതായത് നമ്മുടെ സ്റ്റെം സെൽസ്, ഇപ്പൊ ഹ്യൂമൻ സ്റ്റെം സെൽസ് ആണ് നമ്മൾ മൃഗങ്ങളിലെ ഒരു എംബ്രിയോയിലേക്ക് കുത്തിവെച്ചിട്ട് ആ എംബ്രിയോ വളരാൻ അനുവദിക്കുമ്പോൾ അത് നമ്മളുടെ മനുഷ്യന്റെ സ്റ്റെം സെൽസ് മൃഗങ്ങളിൽ വളർത്തിയെടുക്കുന്നു. എന്നിട്ട് ആ ഓർഗൻ നമുക്ക് പിന്നെ തിരിച്ച് ഹാർവെസ്റ്റ് ചെയ്ത് മനുഷ്യരിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ. അപ്പൊ ഇതൊക്കെ ഒരു പരീക്ഷണ ഘട്ടങ്ങളിലാണ്. അപ്പൊ അത് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രായോഗികത.
ഈ വാർത്ത കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നിയൊരു സംശയം, മുമ്പ് ക്ലോണിങ്ങിലൂടെ ഡോളി എന്നൊരു ആട്ടിൻകുട്ടിയെ ശാസ്ത്രജ്ഞർ സൃഷ്ടിച്ചിരുന്നു, അത്തരത്തിൽ മനുഷ്യനെയും സൃഷ്ടിക്കാൻ കഴിയും എന്നതിന്റെ ഒരു ആദ്യ രൂപമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമോ?
റീപ്രൊഡക്റ്റീവ് ക്ലോണിങ്ങിന്റെ വിജയകരമായ ആദ്യത്തെ ഉദാഹരണമാണ് ഈ ദീജു പറഞ്ഞ ഡോളി എന്ന ആട്ടിൻകുട്ടിയുടെ ഉൽപാദനം. 1996 ഈ വാർത്ത വളരെയധികം കൗതുകത്തോടെയാണ് ശാസ്ത്രലോകം വീക്ഷിച്ചത്. ഏതാണ്ട് 237 അണ്ഡങ്ങളിൽ നിന്ന് 30 ഭ്രൂണങ്ങൾ അഥവാ എംബ്രിയോകൾ, അതിൽ നിന്ന് വിജയകരമായി ഒരു ആട്ടിൻകുട്ടിയെ മാത്രമേ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. തന്നെയുമല്ല, ഏതാണ്ട് 6 മാത്രമേ ഡോളി ജീവിച്ചിരുന്നുള്ളൂ. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും അതിരൂക്ഷമായ ആർത്രൈറ്റിസും ഡോളിയെ ബാധിച്ചിരുന്നു. ഡോളിക്ക് ശേഷം മറ്റു പല മൃഗങ്ങളിലും ക്ലോണിങ്ങിൽ കൂടി ഉൽപ്പാദിപ്പിച്ചെങ്കിലും പലപ്പോഴും ഇവയിലെല്ലാം പലവിധ രോഗങ്ങൾ, പ്രിമച്ചുർ ഏജിംഗ്, രോഗപ്രതിരോധ ശക്തിയുടെ അപാകതകൾ, ഇങ്ങനെ പല പ്രോബ്ലംസും കണ്ടുവരുന്നു. സോ ഇത്തരത്തിൽ ക്ലോണിങ്ങുകൾ നടത്തുന്ന സൊമാറ്റിക് സെൽ ന്യൂക്ലിയർ ട്രാൻസ്ഫർ എന്ന രീതിയിലൂടെ ഒരു പൂർണ്ണ മനുഷ്യനെ രൂപപ്പെടുത്തൽ വിദൂരമായിട്ടാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ കാണുന്നത്.
ഒരുപാട് ധാർമ്മികതയെ കുറിച്ചൊക്കെ ചർച്ചയാകാറുണ്ടല്ലോ, അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് ഈ ധാർമ്മികതയെ കുറിച്ചുള്ള ചർച്ചകൾ എത്രത്തോളം വെല്ലുവിളിയാവുന്നുണ്ട്?
ഇത്തരം പരീക്ഷണങ്ങൾക്ക് പ്രധാനമായിട്ടും 2 വെല്ലുവിളികളുണ്ട്. ഒന്ന്, ഇപ്പം ഡിജു പറഞ്ഞ ധാർമ്മികത, അതായത് എത്തിക്കൽ കൺസേൺസ്. മറ്റൊന്നെന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ഇഷ്യൂസ് ആണ്. അപ്പൊ എത്തിക്കൽ കൺസേൺസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായും എംബ്രിയോണിക് സ്റ്റെം സെൽസ് റിസർച്ചിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതായത് ഭ്രൂണകത്യ പാപകരമാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് ഉടലെടുക്കുന്ന വാദഗതികളാണ് ഇവ. അതുപോലെ തന്നെ ഒരു പൂർണ്ണ മനുഷ്യനെ ക്ലോൺ ചെയ്തെടുക്കുവാനുള്ള സാധ്യതയും വളരെയധികം കോൺട്രവേഴ്സിക്ക് വഴിതെളിക്കുന്നുണ്ട്. ഈ ധാർമ്മികതയെ പറ്റിയുള്ള ചിന്തകളും അഭിപ്രായങ്ങളും വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇത്തരം അഭിപ്രായങ്ങൾ അതിന്റെ പ്രാധാന്യത്തോടും സൂക്ഷ്മതയോടും കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇത്തരം പരീക്ഷണങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മെച്ചങ്ങളും കോട്ടങ്ങളും പ്രോസ് ആൻഡ് കോൺസ് വളരെ സീരിയസ് ആയി തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇതിന്റെ സെൻസിറ്റിവിറ്റിയെ കരുതി തന്നെ ഇന്ന് പല രാജ്യങ്ങളും ഇത്തരം പരീക്ഷണങ്ങളുടെ നിയന്ത്രണം നിയമപരിധിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു പൂർണ്ണ മനുഷ്യനെ ക്ലോൺ ചെയ്യുന്നത് ഓസ്ട്രേലിയ, UK, USA എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നിയമവിരുദ്ധമാണ്. അതുപോലെ ഓസ്ട്രേലിയയിൽ പരീക്ഷണങ്ങൾക്കായി മാത്രം ഒരു ഭ്രൂണത്തെ സൃഷ്ടിക്കുന്നത് തടഞ്ഞിരിക്കുകയാണ്. എന്നാൽ IVF, അതായത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ പ്രൊസീജിയറുകളിൽ അധികമായി വരുന്ന എംബ്രിയോകൾ, അതായത് ഉപയോഗിക്കാതെ വരുന്ന എംബ്രിയോകളിൽ നിന്നും മെഡിക്കൽ കാരണങ്ങളാൽ ടെർമിനേറ്റ് ചെയ്യുന്ന പ്രഗ്നൻസികളിൽ നിന്നുമുള്ള എംബ്രിയോകൾ, ഇത്തരം എംബ്രിയോകൾ സ്റ്റെം സെൽ റിസർച്ചുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
വളരെയധികം നന്ദി ഡോക്ടർ റജീന അഹമ്മദ്, ഇത്തരത്തിലുള്ള ഒരു ശാസ്ത്ര വിഷയം എത്ര ലളിതമായ മലയാളത്തിൽ SBS മലയാളം ശ്രോതാക്കൾക്ക് വേണ്ടി വിശദീകരിച്ചതിന്.
നന്ദി ദീജു.